ഗുരുവാക്യം കൊലോസ്യലേഖനം എന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1. ഇവിടെ പൗലോസ് ഈ സഭയ്ക്ക്, ലവോദിക്കയിലുള്ളവർക്കും കൊലോസിയിലുള്ളവർക്കും പൗലോസിനെ കണ്ടിട്ടില്ലാത്തവരും എല്ലാവരും മനസ്സിലാക്കണം എന്നറിയുന്ന ഒരു മർമ്മം എന്നുള്ളത് യേശുക്രിസ്തു എന്ന ദൈവവർണ്ണത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും അവർ പ്രാപിക്കണമെന്നാണ്. അതിന്റെ താഴേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള, അതിന്റെ ഒരു ഓപ്പോസിറ്റാണ് താഴേക്ക് പറയുന്നത്. വശീകരണ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു. എട്ടാമത്തെ വാക്യം, തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കും. അതായത് ഒരു വ്യക്തി യേശുക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ ആ മിസ്റ്ററി മനസ്സിലാക്കിയില്ലെങ്കിൽ ആ വ്യക്തി ചതിക്കപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തി ഈ ലോകത്തിന്റെ തത്വജ്ഞാനം കൊണ്ട് വഞ്ചിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ ആ ഒരു പ്രിൻസിപ്പിളാണ് അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ, ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക. ദെയർഫോർ ആസ് യു ഹാവ് റിസീവ്ഡ് ജീസസ് ദ ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിനെ റിസീവ് ചെയ്യുക, കർത്താവായി റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? യേശുവിനെ റിസീവ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്താണ് ആവുന്നത്? എന്തായിത്തീരുന്നു? യേശുവിനെ റിസീവ് ചെയ്യുമ്പോൾ എന്തായിത്തീരുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ബൈബിൾ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം ടു ദം ഹി ഗേവ് ദ റൈറ്റ് ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. നേരം യേശുവിനെ റിസീവ് ചെയ്യുക, അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമക്കളായി തീരുക എന്നുള്ളതാണ് അല്ലെ? ദൈവമക്കൾ എങ്ങനെയാണ് ഈ ചിൽഡ്രൻ സൺസ് ആയിത്തീരുന്നത്? ഇവിടെ ദൈവമക്കൾ എന്നുള്ളതിന് ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. എന്നാൽ മലയാളത്തിൽ ശരിക്കും മകൻ തന്നെയാണ്. എന്നാൽ സൺ ഓഫ് ഗോഡ് ആവുന്ന എങ്ങനെയാണ് എന്നുള്ളത് റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയാണ് ഒരു ചൈൽഡ് സണ്ണായിത്തീരുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ്. ഗലാത്യലേഖനം 5:25 പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ അല്ലെ? ഇതൊരു കൊലോസ്യലേഖനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊലോസ്യലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്താണ് രണ്ടാമത് പറയുന്നത്? ഇവിടെ ഒന്നാമത്തെ കാര്യം അവനെ കൈക്കൊള്ളുക, രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. ഒന്ന് റിസീവ് ചെയ്യുക, ഒന്ന് നടക്കുക അല്ലെ? എന്നാലും അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മകനായിത്തീരുക, ഇല്ലെങ്കിൽ ചൈൽഡായിത്തീരുക, ശിശു ആയി ജനിക്കുക. രണ്ടാമത്തേത് മകനെ പോലെ നടക്കുക. എങ്ങനെയാണ് മകനെ പോലെ ആയിത്തീരുന്നത്? അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചു, മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് പുറപ്പെട്ട് പോയിരുന്നത് എന്തിന്റെ പിക്ചറാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്? വീണ്ടും ജനനത്തിന്റെ പിക്ചർ അല്ലെ? ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നതിന്റെ പിക്ചറാണ് ആ വ്യക്തി ചെങ്കടൽ കടന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വരുന്നത്. ജോർദാൻ കടന്നവർ കനാനിൽ കയറുന്ന എന്തിന്റെ പിക്ചറാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്? ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വിശ്വാസിയുടെ പിക്ചറാണ് അല്ലേ? നേരം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടക്കുന്നത് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്ന ദൈവ പൈതലാവുന്നതിന്റെ പിക്ചറാണ് എങ്കിൽ, ജോർദാൻ വഴി അവർ കനാനിൽ കടക്കുന്നത് ആ വ്യക്തി മകനായി ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മനിറവിൽ ജീവിക്കുന്ന വ്യക്തിയുടെ പിക്ചറാണ്. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ എന്തിനാണ് അവരെ ദൈവം വിളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മോശം പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 6:24 മതി. അവിടെ പറഞ്ഞിരിക്കുന്ന 26-ാമത്തെ വാക്യം, ഹി ബോട്ട് അസ് ഔട്ട് ഫ്രം ദർ ഇൻ ഓർഡർ ടു ബ്രിങ് അസ് ഇൻ. ആ വാക്യം വളരെ ക്ലിയർ അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് വായിച്ചാൽ വളരെ ക്ലിയർ ആണ്, മലയാളത്തിലും ക്ലിയർ ആണ്. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ ഒന്ന് പുറപ്പെടുവിച്ചു. അന്നേരം ദൈവം മിസ്രയീമിൽ നിന്ന് വരെ പുറപ്പെടുവിച്ചത് വേറൊരിടത്ത് കൊണ്ടുവന്നാക്കാനാണ്. ഇംഗ്ലീഷിൽ ഹി ബോട്ട് അസ് ഔട്ട് ഫ്രം ദർ ഇൻ ഓർഡർ ടു ബ്രിങ് അസ് ഇൻ. അതായത് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം, ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ആ വ്യക്തി ഒരിടത്തുനിന്ന് പുറപ്പെട്ടു പോരുകയാണെങ്കിൽ ആ വ്യക്തി അവിടുന്ന് പുറപ്പെടുവിച്ചതിന്റെ ഉദ്ദേശം ഈ വ്യക്തിയെ വേറിടത്ത് കൊണ്ടുവന്നാക്കുക എന്നുള്ളതാണ്. കൊണ്ടുവന്നാക്കുന്നത് കനാനിലാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനനത്തിന്റെ ഉദ്ദേശം ആ വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാകാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ജനനത്തിന്റെ ഉദ്ദേശം ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമല്ല, മറിച്ച് ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം ആ വ്യക്തിയുടെ ഉള്ളിൽ വരികയും അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാകുകയും ചെയ്യണം. അതായത് അവനെ ഇവിടുന്ന് പുറപ്പെടുവിക്കണം, പുറപ്പെടുവിച്ചതിന്റെ ഉദ്ദേശം ഇവനെ കൊണ്ടുവന്നാക്കണം. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം അവനിൽ കൂടി അവനെ നടത്തുന്നവനാക്കി അവനിൽ കൂടി നിറയുന്നവനായി തീരണം. ഇല്ലെങ്കിൽ അവൻ ദൈവാത്മാവിനാൽ നിറയപ്പെടുന്നവനും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനുമായി തീരണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ശിശു മകനായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. പക്ഷെ എങ്ങനെയാണ്? നമ്മളിവിടെ വായിച്ചു ആവർത്തന പുസ്തകം 6:21 വായിച്ചു, അവനെ ഞങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചത് അവിടെ കൊണ്ടുചെന്നാക്കേണ്ടതിനാണ് എന്ന് വായിച്ചു. എങ്ങനെയാണ് പുറപ്പെടുവിച്ചത്, എങ്ങനെയാണ് കൊണ്ടുചെന്നാക്കിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. യോശുവയുടെ പുസ്തകം 4:24 വാക്യത്തിൽ എങ്ങനെയാണ് പുറപ്പെടുവിച്ചതെന്നും എങ്ങനെയാണ് കൊണ്ടുചെന്നാക്കിയതെന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ചെങ്കടൽ ദൈവം വറ്റിച്ചത് ഇവരെ പുറപ്പെടുവിച്ചാണെങ്കിൽ ജോർദാൻ ദൈവം വറ്റിച്ചത് ഇവരെ കൊണ്ടുചെന്നാക്കാനായിട്ടാണ്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളും ദൈവമാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതും പറയുന്നുണ്ട്. എങ്ങനെയാണ്? അതിന്റെ മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും, യഹോവയുടെ കൈ ശക്തിയുള്ളത് എന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയെന്നും ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞ പോലെ നിങ്ങൾ ഇക്കരെ കടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ ജോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. അന്നേരം അവിടെ വളരെ ക്ലിയർ ആണ്, ദൈവം ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് ഇവരെ അവിടെ ഒന്ന് പുറപ്പെടുവിച്ചു. ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് തന്നെ ഇവരെ അവിടെ കൊണ്ടുചെന്നാക്കുന്നു. ദൈവം ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് ചെങ്കടലിനെ വെറ്റിച്ചു, ദൈവത്തിന്റെ അതേ ബലമുള്ള കൈകൊണ്ട് തന്നെ ജോർദാനെയും വെറ്റിക്കുന്നു. ദൈവം എങ്ങനെ ഇവരെ പുറപ്പെടുവിച്ചോ അതേപോലെ തന്നെ ഇവരെ കൊണ്ടുവന്നാക്കുകയും ചെയ്യുന്നു. നേരെ ദൈവത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ദൈവത്തിന് കൊണ്ടുവന്നാക്കാനും കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ് അതിൽ കുറച്ചുപേര് മാത്രം കടന്നത്? ദൈവത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുന്ന അതേ ദൈവത്തിന് തന്നെ കൊണ്ടുവന്നാക്കാൻ കഴിയുമെങ്കിലും എന്തുകൊണ്ടാണ് വളരെ കുറച്ചുപേര് മാത്രം കടന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ് എന്തുകൊണ്ടാണ്. അവിടെ ഇത് വർക്ക് ചെയ്യിക്കുന്ന ഒരു ഫാക്ടറുണ്ട്, അതാണ് ദൈവവചനത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നിരിക്കുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൈ ബലമുള്ളതാണ് എങ്കിലും ദൈവത്തിന്റെ ബലമുള്ള കൈയെ വർക്ക് ചെയ്യിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ വർക്ക് ചെയ്യിക്കുന്ന പ്രിൻസിപ്പിൾ ഫെയ്ത്ത് എന്നുള്ളതാണ്. ആ ഫെയ്ത്ത് ഇല്ലാത്തിടത്തോളം ദൈവത്തിന്റെ കൈക്ക് ബലമുണ്ടെങ്കിലും ദൈവം അത് ചെയ്യുകയില്ല. ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് തന്നെ ദൈവത്തിന് ഇവരെ ചെങ്കടൽ വറ്റിക്കാമെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് തന്നെ ദൈവത്തിന് ജോർദാനും വറ്റിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഫെയ്ത്ത് ആണ്. അതാണ് കൊലോസ്യലേഖനത്തെ നമ്മൾ വായിക്കുന്നത്. എങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ ആകയാൽ ആസ് സോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ആവർത്തന യോശുവയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, ആസ് ഹി ഡ്രൈഡ് അപ്പ് ദ റെഡ് സീ സോ ഹി ഡ്രൈഡ് അപ്പ് ദ ജോർദാൻ. നേരം പറഞ്ഞ ആസ് സോ എന്ന് പറഞ്ഞാൽ ആകയാൽ, ദെയർഫോർ ആസ് യു ഹാവ് റിസീവ്ഡ് ക്രൈസ്റ്റ് ആസ് എ ലോർഡ് സോ വാക്ക് ഇൻ ഹിം. എങ്ങനെയാണ് ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ റിസീവ് ചെയ്യുന്നത്? ബൈ ഫെയ്ത്ത് അല്ലെ, വിശ്വാസത്താൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നേരം പുറപ്പെട്ട പ്രിൻസിപ്പിൾ ഫെയ്ത്ത് ആയിരുന്നു. അപ്പോൾ അവിടെ എന്റർ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? സോ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വിശ്വാസത്താൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതം നടക്കുകയും ചെയ്യാം. ഇതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഒരു വ്യക്തി പുറപ്പെട്ടപ്പോഴുള്ള അതേ വിശ്വാസം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ദൈവാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യാമെന്നാണ് ദൈവനം പഠിപ്പിക്കുന്നത്. അന്നേരം ഫെയ്ത്താണ് ഇത് രണ്ടും തമ്മിൽ വർക്ക് ചെയ്യിക്കുന്ന പ്രിൻസിപ്പിൾ. പക്ഷെ ഇതിൽ രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഒരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ് എങ്കിൽ രണ്ടാമത്തേത് ഒരു കണ്ടിന്യൂസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് ആണ്. ഒരു ആക്ട് ഓഫ് ഫെയ്ത്തിലാണ് നമ്മൾ വീണ്ടും ഞെരിക്കുന്നതെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിലാണ് നമ്മൾ കർത്താവിനെ അനുസരിച്ച് നടക്കുന്നത്. ഇത് പ്രിൻസിപ്പിൾ സെയിം ആണെങ്കിലും ഇതിന്റെ ആപ്ലിക്കേഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്, അതാണ് റിപ്പന്റൻസിൽ നടക്കുന്നത്. അതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൽപ്പത്തിയിൽ ആദത്തിൽ നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. ആദം റിപ്പന്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് പിശാചിലേക്ക് തിരികെയായിരുന്നു ചെയ്തത്. വേറെ രീതിയിൽ പറഞ്ഞുകഴിഞ്ഞാൽ ആദം റിപ്പന്റഡ് ഫ്രം ദ ഡിപ്പെൻഡൻസ് ഓഫ് ഗോഡ് ടു ദ ഇൻഡിപെൻഡൻസ് ഫ്രം ഗോഡ്. അതാണ് സംഭവിച്ചത്. ആദം ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ ആശ്രയമില്ലാത്തവനായി തീരുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ തിരിച്ച് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്ന നിമിഷം ആ വ്യക്തി ചെയ്യുന്നത് ഹീസ് റിപ്പന്റിംഗ് ഫ്രം ദ ഇൻഡിപെൻഡൻസ് ടു ഗോഡ് ആൻഡ് റിപ്പന്റിംഗ് ടുവേർഡ്സ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ആ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ കൂടാതെ എനിക്ക് കഴിയുകയില്ല, എന്റെ പാപം മോചിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരികെയും ദൈവത്തിലെ ആശ്രയിക്കുകയും ചെയ്യുന്ന ആ ആക്ട് ഓഫ് റിപ്പന്റൻസ് ആണ് ശരിക്കും ആക്ട് ഓഫ് ഫെയ്ത്തിലെ ആദ്യം നടക്കുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തി ദൈവവൈതലായിത്തീരുന്നത്. എന്നാൽ ആ വ്യക്തി ദൈവത്തെ അനുസരിച്ച് നടക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിലാണ്, ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിപ്പെൻഡൻസിലാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിപ്പെൻഡൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയി ഉണ്ടാവണമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയൻസ് 2:5 ഫിലിപ്പിയൻ 2:5 വാക്യത്തിൽ അതേ കാര്യമാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻ യുവർ സെൽഫ് വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഏത് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു? യേശു ക്രിസ്തുവിന് നമ്മളീ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ റിപ്പന്റൻസിന്റെ ആവശ്യമില്ലായിരുന്നു. യേശു ക്രിസ്തുവിന് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു പാപത്തിൽ നിന്ന്, കാരണം യേശു ക്രിസ്തു വിശുദ്ധ പ്രജയായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന് ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിപ്പെൻഡൻസ് എപ്പോഴും ഉണ്ടായിരുന്നു അല്ലെ. കർത്താവിന് കണ്ടിന്യൂസ് ആയിട്ട് ആ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ളതാണ്. യേശു ക്രിസ്തു കാരണം എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ പിതാവിൽ വസിച്ചുകൊണ്ട് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഡിപ്പെൻഡന്റ് ആയിരുന്നു. യേശു ക്രിസ്തു ദൈവത്തിൽ വസിക്കുകയായിരുന്നു. കൊമ്പ് മുന്തിരിവള്ളിൽ വസിക്കുന്നത് പോലെ പിതാവിൽ യേശു ക്രിസ്തു വസിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിന്റെ റെസ്പോൺസായിട്ടാണ് ദൈവം വർക്ക് ചെയ്യുന്നത്. ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്തിന്റെ റെസ്പോൺസായിട്ടാണ് ദൈവം വർക്ക് ചെയ്യുന്നത്. ദൈവം യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവർത്തിക്കുകയാണ്. ഇതേ ആറ്റിറ്റ്യൂഡ് ഫെയ്ത്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിൽ ഉണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. അന്നേരം എന്ത് സംഭവിക്കുന്നു? നമ്മൾക്ക് അതേ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളിൽ വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മൾ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറയുന്നത്, കൊമ്പ് മുന്തിരിയുള്ളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യു ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് മീ. യേശു ക്രിസ്തു പറഞ്ഞാൽ ഐ ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് മൈ ഫാദർ എന്ന് പറഞ്ഞ പോലെ യു ക്യാൻ ഡു നത്തിങ് വിത്തൌട്ട് മീ. ഇതാണ് ട്രൂത്ത്. പക്ഷെ യേശു ക്രിസ്തുവിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ മക്കളാവുകയുള്ളൂ. റോമലയനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സൺസ് ഓഫ് ഗോഡ് ആവുകയുള്ളൂ. ചിൽഡ്രൻ ഓഫ് ഗോഡ് അല്ല, സൺസ് ഓഫ്. അന്നേരം ഒരു ആക്ടിൽ, ഒറ്റ ആക്ടിൽ എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തി ദൈവ വൈതലായിത്തീരുന്നു. ഒരൊറ്റ സെക്കൻഡിൽ തന്നെ ആ വ്യക്തി വീണ്ടും ജനിച്ച് ദൈവവേദലായിത്തീരുന്നു. പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആ വ്യക്തി ആറ്റിറ്റ്യൂഡിൽ കൂടിയാണ് ആ വ്യക്തി ദൈവത്തിന്റെ മകൻ, സൺ എന്നുള്ള പദവിയിലേക്ക് വരുന്നത്. അതാണ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒറ്റ ആക്ടിൽ നമ്മൾ എന്തായിത്തീരുന്നറിയാമോ? നമ്മൾ ഒരു ബോഡിയുടെ പാർട്ടായിത്തീരുന്നു. അതാണ് കൊരിന്ത്യ ലേഖനം 12:12-13 പറഞ്ഞിരിക്കുന്നത് പോലെ ഒറ്റ സ്നാനത്താൽ ബൈ വൺ ബാപ്റ്റിസം വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ദ ബോഡി ബൈ വൺ സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് നാം ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. പക്ഷേ അന്നു മുതൽ ആ വ്യക്തി കണക്റ്റഡ് ആവുന്നത് തലയുമായിട്ടാണ്. ആ തലയിൽ നിന്നുള്ള ജീവനാൽ ആ വ്യക്തി ആ ശരീരത്തിന്റെ അവയവം നിറയുകയും ആ തലയാൽ കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ വ്യക്തി ദൈവത്തിന്റെ മകനാവുന്നുള്ളൂ, അല്ലെങ്കിൽ സണ്ണാവുന്നുള്ളൂ, ഒരു മെച്യൂർ ആയിട്ടുള്ള മനുഷ്യനാവുന്നുള്ളൂ. ആ ജീവിതമാണ് കനാനിലുള്ള ജീവിതം. എന്നിട്ട് ഇതിന്റെ നടുക്കമുള്ള ജീവിതമാണ് ഈ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ മരുഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവവേദനാണോ? ആണ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണോ? അല്ല. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കൊരു സംഭവം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അല്ല, ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ യേശുവിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിച്ചിരിക്കുന്നത് കൊലോസ്സിലേന്ത് പറഞ്ഞത് എങ്ങനെയാണ് യേശുവിനെ റിസീവ് ചെയ്യുന്നത്? കൊലോസ്സിലേന്ത് 2:6 വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ എന്നാണ്. അന്നേരം യേശുവിനെ ഒരു വ്യക്തി കൈക്കൊള്ളുന്നത് കർത്താവായിട്ടാണ്. ആ വ്യക്തി ഡിസൈഡ് ചെയ്യുന്നത്, ആ വ്യക്തി യേശുവിനെ റിസീവ് ചെയ്യുന്നത് കർത്താവായിട്ടാണ്. കർത്താവായിട്ട് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ വ്യക്തി ഡിസൈഡ് ചെയ്യാണ് അന്നു മുതൽ ആ വ്യക്തി കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുകയാണ്. അങ്ങനെ നിയന്ത്രിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ആ വ്യക്തി നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ദൈവ മകനാവുന്നത്. ദൈവമകന്റെ പ്രിവിലേജുകൾ ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പരിശുദ്ധാത്മ നിറവിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാനും കഴിയുന്നത് ആ വ്യക്തി യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുകയും ആ വ്യക്തി കർത്താവായിട്ട് തന്നെ വെക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച ചിന്തിച്ച കാര്യങ്ങളിലേക്ക്, ഈജിപ്ത് എന്ന് പറയുന്നത് പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശരീരം, ഒരു മനുഷ്യന്റെ പിക്ചറാണ് എങ്കിൽ, കനാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, യേശുക്രിസ്തുവിനാൽ നിറയപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതമാണ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്കുള്ള വിൽഡർനെസ്, മരുഭൂമി എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ മരിക്കുകയും ചെയ്തു, യേശുക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുകയും ചെയ്തു, എന്നാൽ ജഡത്താൽ നിയന്ത്രിക്കപ്പെടുകയും ജഡത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജഡീകന്റെ പിക്ചറാണ് മരുഭൂമിയിലെ ജീവിതം. നേരെ ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി വിശ്വാസത്താൽ ദൈവവേദനായിത്തീരുന്നു, അതേ വിശ്വാസത്താൽ തന്നെ ആ വ്യക്തിക്ക് ദൈവ മകനായി തീരാനായിട്ടും കഴിയും. പക്ഷെ ഇതിന്റെ നടുക്കുള്ള ഒരു അവസ്ഥയിൽ ആ വ്യക്തിക്ക് കടന്ന് കറങ്ങാനായിട്ടും കഴിയും. വിൽഡർനെസ് എന്ന് പറയുന്നത് പഴയ മനുഷ്യൻ മരിച്ചു, പഴയ മനുഷ്യനെ ദൈവം യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അതിന്റെ പിക്ചറാണ്. അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, നാം പരിശുദ്ധാത്മ സ്നാനത്താൽ യേശുക്രിസ്തുവിനോട് ചേരുന്നു. അതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം അവിടെ നിന്ന് പുറപ്പെടുവിച്ചതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ മൈറ്റി ഹാൻഡ് കൊണ്ട് തന്നെ, ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് തന്നെ ഇവരെ ജോർദാനും പറ്റിച്ചിട്ട് ഇവരെ അകത്ത് കടക്കുകയും ഇതേ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഈ വ്യക്തിയെ നിറയ്ക്കുകയും ചെയ്യണമെന്നാണ്. അന്നേരം പക്ഷേ അങ്ങനെ ചെയ്യാത്ത വ്യക്തിയെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാക്കിന്റെയൊക്കെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. എഫേസ്യ ലേഖനം അതിന്റെ 4:30 വാക്യത്തിൽ പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി ബുദ്ധിമുട്ടിട്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5:18 പറയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. ഇത് രണ്ടും കൽപ്പനയാണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, വീണ്ടും ജനിച്ച വ്യക്തികളുടെ അടുത്ത്, വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനോ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാനോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനോ കൽപ്പന കൊടുത്തിട്ടേയില്ല. കാരണം ഇതെല്ലാം വീണ്ടും ജനനത്തിനെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് കൽപ്പന ഇതാണ്: ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്; രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവിൻ. അന്നേരം പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുന്നില്ല എങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കെടുക്കുകയാണ്. വേറെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടാനായി യേശുവിനെ അതിന്റെ പൂർണ്ണ കർത്തൃത്വം ഏറ്റെടുത്ത് ഏൽപ്പിച്ചു കൊടുക്കാത്ത വ്യക്തി ചെയ്യുന്നത് യേശുവിനെ അതിന്റെ എന്തിനു വേണ്ടി റിസീവ് ചെയ്തോ ആ പൊസിഷൻ യേശുവിന് കൊടുക്കാതിരിക്കുകയാണ്. ദൈവത്തിന് ദൈവത്തിന്റെ പൊസിഷൻ ഒരു വ്യക്തി കൊടുക്കാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരൊറ്റ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ബൈബിളിന്റെ ഒറ്റ സിമ്പിൾ ഫോർമുലയാണ്, ദൈവം എന്തായിരിക്കുന്നോ ആ ദൈവത്തിന് ആ ദൈവത്തിന്റെ പൊസിഷനും കൊടുക്കുക. യേശുവിനെ നിങ്ങൾ എന്തിന് റിസീവ് ചെയ്തോ, എങ്ങനെ റിസീവ് ചെയ്തോ, ആ ഒരു പൊസിഷൻ യേശുവിന് കൊടുക്കുക. യേശുവിനെ കർത്താവായിട്ടാണ് നിങ്ങൾ റിസീവ് ചെയ്തതെങ്കിൽ ആ കർത്താവ് എന്നുള്ള പൊസിഷൻ കർത്താവിന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. അത് കൊടുക്കാത്തിടത്തോളം നിങ്ങളുടെ പ്രശ്നം മാറത്തുമില്ല, അത് കൊടുക്കാത്തിടത്തോളം നിങ്ങളുടെ കറക്കം നിൽക്കത്തുമില്ല. നിങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറക്കം നിൽക്കണമെങ്കിൽ ഒറ്റ പൊസിഷനേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുവിനെ നിങ്ങൾ കർത്താവായിട്ട് സ്വീകരിച്ചോ, അതേപോലെ തന്നെ അവൻ ആ പൊസിഷനും കൊടുത്ത് അവനെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ അത് ചെയ്യത്തില്ല, അത് ചെയ്യാത്തിടത്തോളം ഈ കറക്കം കറങ്ങുകയും ചെയ്യും. കറക്കത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള കാരണം നമ്മുടെ ബോസാണെന്ന് നമുക്ക് പറയാം, നമ്മുടെ ഭാര്യയാണെന്ന് പറയാം, ഭർത്താവാണെന്ന് പറയാം, ജോലിയാണെന്ന് പറയാം. ഞാൻ പറയാം, ഇതൊക്കെ മാറിയാലും നിങ്ങളുടെ പ്രശ്നം മാറത്തില്ല. ഈ മരുഭൂമി ക്രിസ്ത്യാനിക്ക് ഇവരുടെ ലൊക്കേഷൻ മാറിയതുകൊണ്ട് ഒരു പ്രശ്നം, ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. നമ്മൾ കണ്ട അവർ ലൊക്കേഷനൊക്കെ മാറി 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 നടക്കുന്നുണ്ടെങ്കിലും ഫ്രം സിൻ ടു സിൻ ദേ ആർ ജസ്റ്റ് ട്രാവലിംഗ്. ഒരേ കറക്കമാണ് കറങ്ങുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ, ഇവർ ജോർദാൻ കടന്ന് അവർ ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് അവർ കയറിയിട്ടില്ല. നേരം വളരെ ബേസിക്കായിട്ട് തന്നെ ഫെയ്ത്തിന്റെ ദൈവവചനത്തിന്റെ എക്സ്പ്ലനേഷൻ വളരെ ക്ലിയർ ആണ്. കൊലോസ്യനേനത്തിൽ പറയാണ്, ആകയാൽ നിങ്ങൾ കർത്താവ് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചതാണോ? കർത്താവായിട്ട് സ്വീകരിച്ചതാണെങ്കിൽ ആ കർത്തൃത്വം അവന് കൊടുക്കുക. അത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു, കർത്താവിന് കർത്തൃത്വം കൊടുക്കുകയും ചെയ്യുന്നില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ഞെരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടുകയല്ല, അതിനു പകരം ജഡത്താൽ നയിക്കപ്പെടുകയും ജഡത്താൽ നിയന്ത്രിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി പൈതലാണ്, സണ്ണല്ല. അതുകൊണ്ട് തന്നെ മകൻ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്താനും കഴിയത്തില്ല. ഞാൻ പറഞ്ഞു, ഈജിപ്ത് എന്നത് പഴയ മനുഷ്യനാൽ റൂൾ ചെയ്യപ്പെട്ട ഒരു മനുഷ്യന്റെ പിക്ചറാണ് എങ്കിൽ കനാൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു പിക്ചറാണ്. ഈ ശരീരമാണ് ഇതിന്റെ രണ്ടിന്റെയും ഒരു മാനിഫെസ്റ്റേഷൻ പ്ലേസ്. ആരാണ് നമ്മളെ റൂൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ കൂടിയാണ് വെളിപ്പെടുന്നത്. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും. റോമലേഖനത്തിലേക്ക് നമുക്ക് പോകാം. റോമലേഖനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നതിന്റെയും എല്ലാ കാര്യങ്ങളും പറയുന്ന റോമാലേഖനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. റോമാലേഖനം അതിന്റെ ആറാമത്തെ അധ്യായം, ആറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഇവിടെയാണ്, യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ്. ദേ വേർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു മോസസ് എന്ന് പറഞ്ഞതുപോലെ അവർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു മോസസ്. അവർ അവരുടെ പഴയ മനുഷ്യരായിട്ടുള്ള മിസ്രൈമിലെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോൻ ജലത്തിന്റെ അണ്ടറിൽ മരിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്ഥാനമേറ്റ് നാം യേശുക്രിസ്തുവിന്റെ ബോഡിയുടെ പാർട്ടാകുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനും അതേപോലെ തന്നെ മരിക്കുന്നു, കുഴിച്ചിടപ്പെടുന്നു. നാം ഉയർത്തെഴുന്നേൽക്കുന്നത് യേശുക്രിസ്തുവിനോടുകൂടി ഒരു പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ആ റൂളിംഗ് ചെയ്തിരുന്ന പാർട്ടി മാറുകയും പഴയ മനുഷ്യൻ റൂൾ ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെ പുതിയൊരു റൂളർ കടന്നു വരുന്നു. അതാണ് യേശുക്രിസ്തു. ആ യേശുവിനെ കർത്താവായിട്ടൊരു വ്യക്തി സ്വീകരിക്കുന്നു, പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി മരിക്കപ്പെടുന്നു. ഈ കർത്താവായിട്ട് യേശുവിനെ സ്വീകരിക്കുന്നതും പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നതിന്റെ പിക്ചർ റെപ്രസെന്റേഷനാണ് ജലസ്നാനത്തിൽ കാണിക്കുന്നത്. ജലസ്നാനത്തിൽ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നില്ല. റോമലേഖനം ആറാമത്തെ അധ്യായത്തിൽ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിറപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ജലസ്നാനമല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പഴയ മനുഷ്യൻ മുറിച്ചു മാറ്റപ്പെടുകയും ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് ദൈവസഭയുടെ യേശുക്രിസ്തുവിന്റെ ബോഡിയുടെ പാർട്ടാവുകയും ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം. അതിന്റെ പിക്ചർ റെപ്രസെന്റേഷനാണ് ജലത്തിൽ. അന്നേരം ജലസ്നാനം അർത്ഥവത്താകണമെങ്കിൽ ഒരു വ്യക്തിയുടെ വീണ്ടും ജനനം അർത്ഥവത്താവണം. യേശുക്രിസ്തുവിനെ കർത്താവ് ആയി സ്വീകരിച്ച് ജീവിതം അവൻ ഇനി എന്റെ കർത്താവായിരിക്കും എന്നുള്ള തീരുമാനത്തിൽ ഏൽപ്പിച്ച് കൊടുക്കാത്ത വ്യക്തികൾ ജലത്തിൽ സ്നാനപ്പെട്ടാൽ അതും ശിശുസ്നാനവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പലരുടെയും വിചാരം ഈ ശിശുസ്നാനം തെറ്റാണ്, മുതിർന്ന സ്നാനം ശരിയാണെന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. രണ്ടും തെറ്റ്. ബൈബിളിൽ അങ്ങനെ ഒരു സ്നാനത്തിന്റെ ശിശുസ്നാനമെന്നോ മുതിർന്ന സ്നാനമെന്നോ എഴുതിയിട്ടില്ല. ബൈബിൾ ഒറ്റ കാര്യമുള്ളൂ, സ്നാനത്തിനൊരു അർത്ഥമുണ്ട്. സ്നാനം ഒരു സെറമണിയാണ്, ഇല്ലെങ്കിൽ ഒരു പിക്ചറാണ്. ആ പിക്ചറിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൽ ജീവന്റെ പുതുക്കത്തിൽ ഇനി കർത്താവിനാൽ നിറയപ്പെട്ടവനായി ഞാൻ നടക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇനി ഞാനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, യേശു ക്രിസ്തു ആണ് എന്ന് ഞാൻ പറയുന്നെങ്കിൽ അതിന്റെ പിക്ചർ പ്രസലേഷനാണ്. അതിൽ ഗലാത്തിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഗലാത്തിലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഗലാത്തിലേഖനം രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, റോമലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് ഗലാത്തിലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഞാൻ ആരാണ്? റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയാണ്, അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അന്നേരം ആരാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട കാര്യമാണ് റോമാലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യമാണ് ഗലാത്തിലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത്, ഞാൻ പഴയ മനുഷ്യൻ, ഡിസൈഡ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തി യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ക്രൂശിക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ വേറൊരു വ്യക്തി റൂൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. അതാരാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നാൽ ആ ജീവിക്കുന്ന സ്ഥലം എവിടാണ്? അടുത്ത വാക്യത്തിൽ പറയാണ്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. നേരെ പഴയ ആള് പോയി, പുതിയ ആള് വന്നു, സ്ഥലം മാത്രം മാറിയിട്ടില്ല. സ്ഥലം എന്താണ്? സ്ഥലം ഒരേ സ്ഥലമാണ്. ആള് ആ ഗവേണിംഗ് പാർട്ടി മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി ഗവേണിംഗ് പാർട്ടി, രണ്ടാമത്തെ ആൾ എങ്ങനെയാണ് ആ റൂൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു തന്റെ സോവറിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ്? അത് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത വാക്യങ്ങളാണ് അതൊക്കെ. എങ്ങനെയാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ദൈവപുത്രനുള്ള വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. ഇത്ര ക്ലിയറാണ്. ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ പിടികിട്ടാത്ത ആൾക്കാർക്കാണ് ഈ വലിയ ബുദ്ധിമുട്ട്, ഈ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഇവിടെ വളരെ ക്ലിയറാണ്, ഒരു റൂളർ മാറി, ഞാൻ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തു അതേ സ്ഥലത്ത് തന്നെ റൂൾ ചെയ്യാനായിട്ട് വന്നു. ആ റൂൾ ചെയ്യുന്നത് എന്റെ ബോഡിയിൽ തന്നെയാണ്, എന്റെ ബോഡിയിൽ കൂടി റൂൾ ചെയ്യുന്നത്, അതിന് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഫെയ്ത്ത് ആണ്. ഇതേ കാര്യമാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ആസ് യു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ദ ലോർഡ്, യു വാക്ക് ഇൻ ഹിം. എന്ന് പറഞ്ഞാൽ അവനെ കർത്തൃത്വം നടത്താനായിട്ട് അനുവദിക്കുക. നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനിൽ കൂടി നമ്മൾ കൂടി കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുന്നു. അതായത് ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ റൂള് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. ആ ബോഡി ഒരിക്കലും ബൈബിൾ പ്രകാരം ഈ ശരീരം പാപമുള്ളതല്ല. ഈ ശരീരം, ബോഡി എന്ന് പറയുന്നത് പാപമോ പുണ്യമോ ഉള്ളതല്ല, ഇതൊരു ന്യൂട്രൽ കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ ശരീരത്തെ പീഡിപ്പിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരാൾ വിശുദ്ധനാവുകയില്ല. അതാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ പൌലോസ് പറഞ്ഞു വരുന്ന കാര്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും വഞ്ചിച്ചു കളയരുത്. ഈ ശരീരത്തെയൊക്കെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശുദ്ധനാകാം, ഇല്ലെങ്കിൽ 10 ദിവസം ഫാസ്റ്റ് ചെയ്താൽ, ഫാസ്റ്റ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, എന്നാൽ ഈ ഫാസ്റ്റിംഗ് കൊണ്ട് വിശുദ്ധനാവുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നാണ് കൊലോസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തുടരരുത്, പിടിക്കരുത്, കുറെ നിയമങ്ങൾ കൊണ്ട് നിങ്ങൾ വിശുദ്ധരാകുമെന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ. ഇതിന് വർക്ക് ചെയ്യുന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു വ്യക്തി വിശുദ്ധനാകുന്നത് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ മാത്രമാണ്. കർത്താവിനായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപകരിക്കപ്പെട്ടേക്കാം, പക്ഷെ ഇതൊന്നും അല്ല ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്ന കാര്യം. കൊലോസ്യ ലേഖനം വായിക്കാനായിട്ട് എനിക്ക് സമയം, നിങ്ങളെ വായിച്ചു നോക്കൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും വഞ്ചിച്ച് കളയരുത്. ചില മാനുഷിക നിയമങ്ങൾ, ചില ന്യായപ്രമാണ കൽപ്പനകൾ, ചില എക്സ്റ്റേണൽ ഉപദേശങ്ങൾ, തുടരരുത്, പിടിക്കരുത്, ഉടുക്കരുത്, ചെയ്യരുത് എന്നുള്ള കുറെ കൽപ്പനകൾ കൊണ്ട് ഒരു വ്യക്തിയെ നിയന്ത്രിച്ച് വിശുദ്ധനാക്കാനായിട്ട് കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു വരേണ്ട കാര്യമോ പോലും ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പലരുടെയും സ്റ്റാൻഡേർഡ് പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ റൂൾ ചെയ്യാൻ വരാതിരുന്ന സമയത്ത് കൊടുത്ത എക്സ്റ്റേണൽ റൂൾസ് തന്നെ ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് വിശുദ്ധനാകണമെങ്കിൽ എന്തിനാണ് യേശു ക്രിസ്തു വരുന്നത്? ഇവിടെ കൊലോസ്യ ലേഖനത്തിന്റെ ആ ഒരു ആ കാര്യം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിനെ പറ്റി റിയലായിട്ട് യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുകയും കർത്താവിലുള്ള ഡിപ്പെൻഡൻസിൽ ജീവിക്കുകയും ചെയ്യുന്നതിന്റെ ആ പ്രിൻസിപ്പിൾ മനസ്സിലാകാത്ത ആൾക്കാർ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. ഇതൊക്കെ വിശുദ്ധിയുടെ വലിയ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക, യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള തത്വജ്ഞാനം പ്രസംഗിക്കുന്നത് ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ട് അതാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. ആ വ്യക്തി ദൈവമർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കൊലോസ്യ ലേഖനത്തിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പോകാം. കൊലോസ്യ ലേഖനം അതിന്റെ മൂന്നാം രണ്ടാമത്തെ അധ്യായത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കണം, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആകാശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. താഴേക്ക് വരുമ്പോൾ പറയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തുമായ താൻ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയുടെ ജഡശരീരം കട്ട് ചെയ്ത് മാറ്റപ്പെടുന്നു, പഴയ മനുഷ്യൻ കട്ട് ചെയ്ത് മാറ്റപ്പെടുന്നു. സ്നാനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് ചേരുന്ന, യേശു ക്രിസ്തുവിനോട് ചേരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള ബൈ ഫെയ്ത്ത് അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീണ്ടും ജനത്തിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ എല്ലാ പാപത്തിന്റെ ലിസ്റ്റും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ദൈവം നെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ ആ പാപത്തിന്റെ ചീട്ടിനെ കീറിക്കളഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ വലിയ ഹോളി ആയതുകൊണ്ടോ ഒന്നുമല്ല, ബൈ ഫെയ്ത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആ സെക്കൻഡിൽ തന്നെ നടന്നു. അവിടെ പറയാൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയത്ത വർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ദെയർഫോർ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ജനനത്തിൽ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നത് കൊണ്ട് നിങ്ങളെ ഇനി ഭക്ഷണപാനീയങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നിവയെല്ലാരും വിധിക്കരുത്. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയാണ്, തലയാവിന് നല്ല ശരീരം മുഴുവൻ ജനങ്ങളാലും ചൈതന്യം പ്രാപിച്ച് ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കും. അവർ പറയുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഉള്ളി 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 ത്രൂ ദ കണക്ഷൻ വിത്ത് ദ ഹെഡ്. ആ കണക്ഷൻ നിങ്ങൾക്ക് കട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് ഒന്നും കാര്യമില്ല. ഈ കാര്യങ്ങളെല്ലാം കണക്ഷൻ ശരിയാകാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ കണക്ഷന് പകരമാവത്തില്ല എന്നാണ് കൊലോസ്യരേഖനം പറഞ്ഞിരിക്കുന്നത്. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, മാനുഷികൽപ്പനകൾക്കും അനുസരണങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നീ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചുപോകുന്ന അത്രേ. ഇവയൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കാൻ ഉപയോഗമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ പീഡിപ്പിക്കുന്നതിൽ കൂടി ഒരു വ്യക്തിക്ക് ജഡാഭിലാഷം അടക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ ജഡം ഈ ശരീരമല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞ ഈ എക്സ്റ്റേണൽ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവമായിട്ടുള്ള കണക്ഷൻ ശരിയാവാതെ കിടക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ ചെയ്ത് ഹോളിയാവാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞതിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോ ഇവിടെ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരുമ്പോൾ, ആ ബൈ ഫെയ്ത്ത് കർത്താവുമായിട്ടൊരു വ്യക്തി കണക്ഷൻ ആവുമ്പോൾ, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെ പുതിയ മനുഷ്യൻ യേശുക്രിസ്തു വരുന്നു. ആ വ്യക്തിയുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തി ആത്മീയ വളർച്ചയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നു. എന്നിട്ട് ഈ ബന്ധം ബ്രേക്ക് ചെയ്തപ്പെട്ട പ്രശ്നത്തിന്റെയാണ് ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പ്രോബ്ലത്തിനോട് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങൾ എത്ര സ്ഥലം മാറിയാലും, നിങ്ങളുടെ ജോലി മാറിയാലും, നിങ്ങളുടെ ബോസ് മാറിയാലും, നിങ്ങളുടെ ഭാര്യ മാറിയാലും, ഭർത്താവ് മാറിയാലും, നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. കാരണം പ്രോബ്ലം അവിടെ എങ്ങും അല്ല കിടക്കുന്നത്. നിങ്ങൾ ഈ മരുഭൂമി ക്രിസ്ത്യാനികളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അവർ പറഞ്ഞു തരത്തില്ല. കാരണം അവർക്കും ദൈവത്തെ അറിയത്തില്ല. പല ആൾക്കാരുടെയും കൂട്ടായ്മ എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവരുമായിട്ട് അവർ കൂട്ടായ്മ ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ അവരെ പോലെയുള്ള ചിന്തിക്കുന്ന കുറെ ആൾക്കാരുമായിട്ട്, അവരെ പോലെ കറങ്ങി കടക്കുന്ന കുറെ ആൾക്കാരുമായിട്ട് ഇവർക്ക് നല്ല കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കത്തില്ല, ഈ റിയൽ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കത്തില്ല. അതിനു പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രശ്നം പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ പ്രശ്നം തീരുവോ ഒരിക്കലും തീരത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിയൽ പ്രോബ്ലം ബൈ ഫെയ്ത്ത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിന് കർത്തൃത്വം കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും യേശു ക്രിസ്തു റൂള് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നിടത്തോളം ഈ പ്രോബ്ലം മാറുന്നില്ല. പടങ്ങി വരട്ടെ. റോമലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി നാം പാപത്തിന് അടിപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ റൂളർ മാറി, പുതിയ റൂളറായിട്ടുള്ള യേശു ക്രിസ്തു വന്നു. യേശു ക്രിസ്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങൾ, ഈ അവയവങ്ങൾ എന്നുള്ളത് ഇംഗ്ലീഷ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഡു നോട്ട് പ്രസന്റ് യുവർ മെമ്പേഴ്സ് ഓഫ് യുവർ ബോഡി ടു സിൻ ആസ് എന്താണ് ഇൻസ്ട്രുമെന്റ്സ് of unrighteousness, but present yourself to God as those alive from the dead, and your members as instruments to righteousness to God. നമ്മുടെ ഈ ശരീരങ്ങളെ, നമ്മുടെ ഈ അവയവങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്നാണ് അവിടെ പറയുന്നല്ലേ. എന്തിന്റെ ഇൻസ്ട്രുമെന്റ് ആവാനായിട്ട് കഴിയും? ഒന്നുകിൽ അനീതിയുടെ ഇൻസ്ട്രുമെന്റ് ആവാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ നീതിയുടെ ഇൻസ്ട്രുമെന്റ് ആവാനായിട്ട് കഴിയും. ഇൻസ്ട്രുമെന്റ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ശരീരം പാപമുള്ളതല്ല, ശരീരം ഹോളിയുമല്ല സിൻഫുളുമല്ല, ഇതൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ഈ ഇൻസ്ട്രുമെന്റ് അനീതിയാണോ പുറപ്പെടുവിക്കുന്നത് അതോ റൈച്ചസ്നെസ് ആണോ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അത് ആരാണോ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഈ കീബോർഡ്, കീബോർഡ് സജി ബ്രദർ വായിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? മ്യൂസിക് വരും അല്ലേ? കീബോർഡ് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? നോയ്സ് ഉണ്ടാവും, മ്യൂസിക് വരത്തില്ല. കാര്യം എന്താ? കീബോർഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ? അല്ല, അത് വായിക്കുന്ന ആളുടെയാണ് പ്രശ്നം. കാരണം ഇത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണെന്നുള്ളതേ ഉള്ളൂ വിഷയം. അന്നേരം പിശാചിന്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ യേശുക്രിസ്തുവിനോടുകൂടി ആ വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ പിശാജ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ഇൻസ്ട്രുമെന്റിനെ ആ പിശാജ് എന്ന പഴയ മനുഷ്യനെ മാറ്റിയിട്ട് യേശുക്രിസ്തു എന്ന പുതിയ മനുഷ്യൻ വരികയും ആ യേശുക്രിസ്തുവിനാൽ ഒരു വ്യക്തി ഒരു ഇൻസ്ട്രുമെന്റായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇത് വർക്ക് ചെയ്യിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതേ കാര്യമാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന പഴയ ആ റൂളർ മാറി പുതിയ റൂളർ വന്നു, ഇനി വാട്ട് യു നീഡ് ടു ഡു, യു നീഡ് ടു യീൽഡ് യുവർ സെൽഫ് ടു ദ ന്യൂ പേഴ്സൺ. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇത് ഈ കീബോർഡ് പോലെ വർക്ക് ചെയ്യുന്നതല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്രീ യീൽഡിംഗ് നമ്മുടെ ഭാഗത്താണ്. അതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, ജഡത്തെ ക്രൂശിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുക. ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യട്ടെ. ഇവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഒരു മരുഭൂമി കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, രണ്ട് റൂളറിന് ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് വസിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു കിങ് ഒരിക്കലും വേറൊരു കിങ്ങിന്റെ കൂടെ അധികാരം പങ്കിടത്തില്ല. പഴയ മനുഷ്യനും യേശുക്രിസ്തുവും കൂടി ഒരിക്കൽ ഒരുമിച്ച് റൂൾ ചെയ്യത്തില്ല, അത് സംഭവിക്കത്തില്ല. കാരണം രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഒരിക്കൽ നടക്കത്തുള്ളൂ. കാരണം പഴയ മനുഷ്യൻ മരിക്കുന്നിടത്തും ക്രൂശിക്കപ്പെടുന്നിടത്തുമാണ് യേശുക്രിസ്തു റൂൾ ചെയ്യാനായിട്ട് വരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ യേശുക്രിസ്തുവിന് യീൽഡ് ചെയ്യാൻ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ റൂള് ചെയ്യുന്ന ആരാണെന്നറിയാമോ? ജഡം എന്ന് പറയുന്നത് നമ്മൾ തന്നെയായിരിക്കും. പല ആൾക്കാരും ജഡീകരുടെ ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത് ദേ ആർ റൂൾഡ് ബൈ ദംസെൽഫ്. വീണ്ടും ജനിച്ചതാണ്, പക്ഷേ കർത്താവ് അവരല്ല, അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു അല്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു എന്നാൽ അദ്വനോടുള്ള അതേ കൂട്ടായ്മയിൽ ആ വ്യക്തി നടക്കുന്നില്ല. അന്നേരം മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അൺറൈച്ചസ്നെസ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കുറെ റൂൾസ് അവിടെയാണ് ഈ കുറെ എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് ആൾക്കാർ ഹോളിയാവാൻ ശ്രമിക്കുന്നത്. പക്ഷെ അകത്തുനിന്ന് ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതിൽ ഒരു വ്യത്യാസവുമില്ല. അകത്തുനിന്ന് ഇപ്പോഴും മ്യൂസിക് ദൈവം ഉപയോഗിക്കുന്നതിന് പകരം നോയ്സ് ആണ് വരുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കുക, കർത്താവിന് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ. പഴയ നിയമത്തിൽ ശൗലിനെ ദൈവം രാജാവായിട്ട് നിയമിച്ചു. ശൗലിനെ രാജാവായിട്ട് നിയമിച്ചപ്പോൾ രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ദൈവത്തിന്റെ ഇഷ്ടത്തെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ദൈവം പഴയ നിയമത്തിൽ രാജാവിനെ നിയമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഇഷ്ടം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് ദൈവസഭയിലും ദൈവം ദൈവത്തിന്റെ ശുശ്രൂഷകരെ നിയമിക്കുന്നത്, അവരവരുടെ ഇഷ്ടം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടല്ല. പലപ്പോഴും ഈ സഭയിലുള്ള ഡിസിപ്ലിൻ ആക്ഷൻ ആൾക്കാർ എടുക്കത്തില്ല. എടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അവരൊരു കമ്പാഷൻ, അവരുടെ ഒരു കമ്പാഷൻ കാണിക്കും. ഇതേപോലെ തന്നെ ശൗലിന്റെ അടുത്ത് ദൈവം ഒരു അൺമേഴ്സിഫുൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനായിട്ടാണ് അവർ ഒരിക്കലും ഒരു മേഴ്സി കാണിക്കരുത്. കരുണ കാണിക്കാതെ ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം. അവിടെ പറയാണ് അവരോട് കനിവ് തോന്നരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ചില കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഹ്യൂമൻ ഈ കാര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. പലരും പറയുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, ദൈവം അങ്ങ് ചെയ്തോളും, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ചില കാര്യങ്ങളെ ഏൽപ്പിക്കാൻ ചെയ്യാനായിട്ടാണ് ഏൽപ്പിച്ചതെങ്കിൽ അത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഈ വ്യക്തിക്ക് എന്ത് ചെയ്തു? ഈ വ്യക്തി കനിവ് കാണിച്ചു. ആരുടെ കനിവ് കാണിച്ചു? അമാലേഖിന്റെ അടുത്ത് കനിവ് കാണിച്ചു. ദൈവം പറയാണ് അമാലേഖിന്റെ അടുത്ത് കനിവ് കാണിക്കരുത്, ജഡത്തോട് ഒരു തരത്തിലുള്ള കനിവ് കാണിക്കരുത്, അത് നിങ്ങളുടെ ജഡത്തോടും കാണിക്കരുത്. ദൈവസഭയിലും ജഡത്തിന്റെ പ്രവൃത്തികൾ പൊങ്ങി വരുമ്പോൾ, റിബല്യൻ പൊങ്ങി വരികയാണെങ്കിൽ ദർ ഇസ് നോ മേഴ്സി. കാരണം ദൈവത്തിന്റെ നിയമങ്ങളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ കമ്പാഷൻ അല്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അമാലേഖിനെ നശിപ്പിക്കാനായിട്ട് പറയുമ്പോൾ, അമാലേഖിനെ നശിപ്പിക്കാനായിട്ട് അവരുടെ അടുത്ത് കനിവ് തോന്നരുത്, കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഷൌൽ അത് ചെയ്തില്ല. ഷൌൽ കനിവ് കാണിച്ചു. ഷൌൽ കനിവ് കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ പതിമൂന്നാമത്തെ വാക്യം പിന്നെ ശമുവേൽ ശൌലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൌൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ബ്ലസ്ഡ് ആർ യു ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, ഞാൻ കർത്താവിന് ഇഷ്ടം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ ശമുവേൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓ നീ കർത്താവിന് ഇഷ്ടം ചെയ്തു അല്ലേ? കർത്താവിന് ഇഷ്ടം ചെയ്തുവെങ്കിൽ എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്? നിങ്ങൾ പറയാണ് യേശുക്രിസ്തുവാണ് നിങ്ങളെ റൂള് ചെയ്യുന്നത്, യേശുക്രിസ്തുവിനാണ് നിങ്ങൾ ജീവിതം കൽപ്പിച്ചു കൊടുത്തത്, കർത്താവിനെ നിങ്ങൾ കർത്താവായിട്ട് കൈക്കൊണ്ടു. ശൗല് ചോദിക്കണം, എവിടുന്ന് ഈ മുക്രയുടെ സൗണ്ട്? എവിടുന്നാണ് ഈ കരച്ചിലിന്റെ ശബ്ദം? എവിടുന്നാണ് ഈ അബ്നോർമൽ സൗണ്ടുകൾ വരുന്നത്? ഞാൻ പറയട്ടെ, ഇതിന്റെ റൂട്ട് പ്രോബ്ലം എവിടോട്ടാണെന്ന് അറിയാമോ? നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഈ അബ്നോർമാലിറ്റി? ഇതിന്റെ പുറത്താണ് ശൗലൊരു കവറാണിരുന്നത് പ്രൈസലോട് പറഞ്ഞുകൊണ്ട്. പലരുടെയും ഈ മൊക്കറയുടെയും ഒക്കെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഉറക്കെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യുന്നതാണ്. അങ്ങനല്ല, അതൊക്കെ ഇതിനെ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ദൈവത്തെ സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം, ഇതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളൊരു കവർ ഇടാനായിട്ട് ഈ മുക്കറയുടെ സൗണ്ടിന്റെ മുകളിൽ ഒരു കവർ ഇടാൻ ശ്രമിക്കരുത്. അതിനെ ഡീൽ ചെയ്തേലേ ഒക്കത്തുള്ളൂ. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൗലിനടുത്ത് ശമുവേലോയ്ക്കാണ് എവിടുന്നാണ് ഈ ശബ്ദം? കാര്യം എന്താണെന്നറിയാമോ? ഇതിനെ പുറകിൽ റൂള് ചെയ്യുന്ന ആള് മാറിയിട്ടില്ല. ആള് മാറി, പക്ഷെ ഇപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് യേശുക്രിസ്തുവല്ല. യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറിയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? പുറത്തു വരുന്നത് ഇത്തരം സൗണ്ടുകളായിരിക്കും. മ്യൂസിക് വെളി വരത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവിന് റിയലായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവിന് കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അതാണ് റിയലായിട്ടുള്ള ആരാധനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. റോമർ 12:1 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളോട് ഇതിനു വേണ്ടി രക്ഷിക്കപ്പെട്ടവരുടെ പറഞ്ഞ് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിക്കുന്നു. ഇതേ റോമലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ ഇൻസ്ട്രുമെന്റുകളായി നിങ്ങൾ ആ യീൽഡ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ റൂൾ ചെയ്യട്ടെ, കാര്യങ്ങളെ അവൻ തീരുമാനിക്കട്ടെ, കാര്യങ്ങളെ നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന് ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ. പത്രോസ് പറയാണ്, ദൈവം അവനെ കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. യേശുക്രിസ്തുവിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും, കർത്താവാണ്. നിങ്ങൾക്കിനി അവനെ കർത്താവ് ആക്കാനും നോക്കത്തില്ല. നിങ്ങൾക്ക് ഒരേ കാര്യം ചെയ്യാനേ കഴിയത്തുള്ളൂ, യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാനേ കഴിയത്തുള്ളൂ. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്ന വ്യക്തി യേശുവിനെ കർത്താവായിട്ട് തന്നെ അവനോടുള്ള കൂട്ടായ്മയിലും നടക്കണം. അവിടെ കർത്താവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ആ ഒരു വാക്കിൽ ആത്മാവിനനുസരിച്ച് നടക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അൺറൈച്ചസ്നെസ് തന്നെയായിരിക്കും. അതിനെ കവർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയാനായിരിക്കും. പക്ഷേ എപ്പോഴാണെങ്കിലും ഈ മുക്രയുടെയും ഈ ബ്ലീച്ചിന്റെ സൗണ്ട് പുറത്തു വരും. പെട്ടെന്ന് ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നമാവും. പെട്ടെന്ന് ആൾക്കാരും എല്ലാവരും വിളിച്ചു പറയാതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ പിള്ളേർക്കും നമ്മുടെ ഭാര്യയ്ക്കും ഒക്കെ മനസ്സിലാവും. ഇറ്റ്സ് ജസ്റ്റ് എ കവർ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് റൂട്ട് പ്രോബ്ലം എന്നറിയാമോ? റൂട്ട് പ്രോബ്ലം ഈ ഒരു സാഹചര്യം, ഈ സാഹചര്യങ്ങളെ കംപ്ലൈന്റ് പറയുന്നത് നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങളുടെ റിയൽ പ്രശ്നത്തിലേക്ക്, നിങ്ങൾ അതിന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ബൈബിളിന്റെ മെസ്സേജ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യേശുവിനെ കർത്താവായിട്ട് കൈക്കൊണ്ടത് പോലെ അവനോടുള്ള കൂട്ടായ്മ നടപ്പിൻ. ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്, സെയിം ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഫെയ്ത്ത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇത് കുറെ സത്യങ്ങൾ വിശ്വസിക്കുന്നതല്ല, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ബിലീവിംഗ് ഫാക്ട്സ് ബട്ട് ഇറ്റ് ഈസ് ആക്ടിംഗ് ഓൺ ദ ഫാക്ട്സ് വി ബിലീവ്. യേശുവിനെ കർത്താവായിട്ട് വിശ്വസിക്കുന്നതല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. യോഹന്നാൻ 3:16 വിശ്വസിച്ചാൽ ആരെങ്കിലും രക്ഷിക്കപ്പെടുവോ? യോഹന്നാൻ 3:16 എന്താ? അവനെ കൈക്കൊണ്ട്, അല്ല സോറി, എങ്ങനെയാണ്? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യം വിശ്വസിച്ച് ആരെങ്കിലും രക്ഷിക്കപ്പെടുവോ? രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ആ വാക്യം വിശ്വസിക്കുന്ന അല്ല രക്ഷിക്കപ്പെടണം. ആ വാക്യം വിശ്വസിച്ചുകൊണ്ട് ആരും രക്ഷിക്കപ്പെടത്തില്ല. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അന്നേരം ഫെയ്ത്ത് എന്ന് പറയുന്ന കുറെ വാക്യങ്ങൾ മനസ്സിലാക്കുന്നോ, കുറെ ഫാക്ട്സ് നമ്മുടെ തലയിൽ വിശ്വസിക്കുന്നതല്ല. ആ ഫാക്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ അത് ശക്തി വർക്ക് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കരം ബലമുള്ളതാണ്, അതൊരു സത്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം ആ വ്യക്തിയെ പുറപ്പെടുവിക്കത്തുമില്ല, ആ വ്യക്തിയെ കൊണ്ടുവരുന്നാകത്തുമില്ല. അങ്ങനെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഫെയ്ത്ത് എന്നുള്ള ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡെയിലി ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാത്ത വ്യക്തി, ആ വ്യക്തികൾ ഡിസൈഡ് ചെയ്ത് ആ വ്യക്തിയുടെ ഇഷ്ടം പോലെ ജീവിച്ചിട്ട് യേശുവാണ് കർത്താവ് എന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തി, ദേ മേ ബി ബോൺ അഗെയിൻ ബട്ട് ദേ ആർ നോട്ട് വാക്കിംഗ് ഇൻ ഫെയ്ത്ത്. ആത്മാവിനനുസരിച്ച് നടക്കുന്നവരല്ല അവർ, ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഫിലിപ്പ് ലേഖനത്തിലേക്ക് മടങ്ങി വരാം. ഫിലിപ്പ് ലേഖനം, ഫിലിപ്പിയൻ ലേഖനം, ഫിലിപ്പിയർ 2:7-5 വാക്യത്തിലാണ് പറഞ്ഞത്, ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ, ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പറഞ്ഞത്. എങ്ങനെയായിരുന്നു യേശു ക്രിസ്തു ചെയ്തത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കണമെന്നുള്ളത് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ആയി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അരസനുള്ളവനായി എത്തും എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഹി അക്സെപ്റ്റഡ് ഹിസ് ഫാദർ ആസ് എ ലോർഡ് ഇൻ എവറിഥിങ്. ഞാനീ പറഞ്ഞതൊന്നും പെർഫെക്ഷൻ ആവുന്ന ആൾക്കാരെ പറ്റിയല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാം, വീഴ്ചകൾ വരാം, അത് ഒന്നുമല്ല പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് റിപ്പൻറ് ചെയ്യാം. പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞത്. യേശു കർത്താവ് ആണ്, അവനാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. നിങ്ങൾക്കിനി തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ് നഷ്ടപ്പെട്ടു. ഈ മരുഭൂമിയിലുള്ള ജീവിച്ചിരുന്നവരുടെ ലക്ഷണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അവരെന്താണ് അവിടെ, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്ന പറഞ്ഞത്. അവർ കനാനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ജീവിക്കരുത് എന്ന് പറഞ്ഞ് മോശം അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആവർത്തന പുസ്തകത്തിലല്ലേ പറഞ്ഞത്? അത് ഓർമ്മയുണ്ടോ എന്താണ് ആ വാക്യം എന്നുള്ളത്? നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് പോലെ അവിടെ ചെല്ലുമ്പോൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. മരുഭൂമിയിൽ എങ്ങനെയാണ് അവർ ജീവിച്ചത്? അവരവരുടെ അവർക്ക് ബോധിച്ചതുപോലെ അവർ ജീവിച്ചു. ആവർത്തന പുസ്തകം അതിന്റെ 12:8 വാക്യം, അടുത്ത വാക്യം. കാര്യം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ബോധിച്ച പ്രകാരം ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇംഗ്ലീഷിൽ എങ്ങനെ? യു ഷാൽ നോട്ട് ഡു വാട്ട് ഓൾ യു ആർ ഡൂയിങ് ഹിയർ ടുഡേ, എവ്രി മാൻ ഡൂയിങ് വാട്ട് എവർ ഈസ് റൈറ്റ് ഇൻ ദർ ഓൺ ഐസ്. വാട്ട് എവർ ഈസ് റോങ് ഇൻ ദർ ഓൺ ഐസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശരിയും ചെയ്യരുതെന്ന് പറഞ്ഞാലോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നഷ്ടപ്പെട്ടു. യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡു വാട്ട് ഈസ് റൈറ്റ് ഇൻ യുവർ ഓൺ ഐസ്. അത്രയേ ഉള്ളൂ പറഞ്ഞതിന്റെ കാര്യം. നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ ഒരു കാര്യം ചോദിക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോ നിങ്ങളുടെ ചോദിക്കുകയാണ് എന്തിനാ ചെയ്തേ, ഞാൻ പറഞ്ഞു എനിക്കിത് നല്ലതാണെന്ന് തോന്നി അല്ലേ, എനിക്കൊരു വീട് വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് തോന്നി, ഞാൻ ആ വീട് വാങ്ങിച്ചു. എനിക്കൊരു വണ്ടി വാങ്ങിക്കണമെന്ന് നല്ലതാണ് തോന്നി, എന്തിനാ വണ്ടി വാങ്ങിച്ചത്, ആ വണ്ടിയുടെ സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടാക്കി, ഇതുകൊണ്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചു, ഞാൻ എന്തിനാ ജോലി ചൂസ് ചെയ്ത്, അത് നല്ലതാണ്, എനിക്ക് അത്രയും ശമ്പളമുണ്ട്, അത് നല്ല കാര്യം. ഇതിലൊന്നും തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ അവിടെ പോയി, നാട്ടിൽ പോയിട്ട് ഇന്ന പരിപാടിക്ക് പോയി, ഇന്ന കാര്യം കാണാൻ പോയി, ഇതിലെന്താ തെറ്റ് എന്നാ ചോദിക്കുന്നത്. തെറ്റ് ഇത്രയേ ഉള്ളൂ, ഇത് നിന്റെ ദൃഷ്ടിയിൽ നല്ലതായിരുന്നു, പക്ഷെ ആരെ ഇത് ഡിസൈഡ് ചെയ്തേ? നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തേ? എവിടെയാണ് നിങ്ങളുടെ സ്ഥിതി? നമ്മുടെ സ്ഥിതി, നമ്മളിങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു, വി ആർ നോട്ട് എൻ്റേർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലല്ല. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ, തെറ്റ് ചെയ്യുന്നോ ശരിയല്ലോ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളിലല്ല ദൈവമക്കൾ വർക്ക് ചെയ്യുന്നത്. ആരാണ് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത്? ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത ഏതൊരു കാര്യവും അത് നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്തത്. അതിന്റെ റിസൾട്ട് എന്തായി തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അൺറൈച്ചസ്നെസ് തന്നെയാണ് നിങ്ങളിന്ന് പുറത്തു വരിക. ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ട് എന്റെ റൂട്ട് പ്രോബ്ലം എന്താണ്, ഇവിടെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ എങ്ങനെ കൈക്കൊണ്ടോ അതുപോലെ നിങ്ങൾക്ക് നടക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൈക്കൊണ്ടതുകൊണ്ടും കാര്യമില്ല. ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നില്ല. യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ കർത്താവെന്ന് തീരുമാനിച്ചു. യേശു ക്രിസ്തു തന്റെ ദൃഷ്ടിയിൽ നല്ലതാണെന്നുള്ളതല്ല തീരുമാനിച്ചത്. കർത്താവ് പറയാണ്, ഞാൻ കാണുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കേൾക്കുന്ന പോലെ ചെയ്യുന്നില്ല, എന്റെ പിതാവ് പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ദൈവം ദൈവമക്കളെയും വീണ്ടും ജനിക്കും. എന്നാൽ ഇത് അറിയത്തില്ല ആൾക്കാർക്ക്. രക്ഷിക്കപ്പെടുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ഇത് പഠിപ്പിക്കുന്നില്ല. സ്നാനത്തിന്റെ ഉദ്ദേശം ഇതാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഇനി ഇതാണെന്ന് പഠിപ്പിച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ സ്നാനപ്പെടുന്നു, മീറ്റിംഗിന് വരുന്നു, വീണ്ടും പഴയ അതേ ലൈഫ് സ്റ്റൈൽ തന്നെ തുടരുന്നു. കുറെ ഇവർക്ക് തെറ്റാണുള്ള കാര്യമൊക്കെ നിർത്തി കാണും. ഇപ്പം പറഞ്ഞെങ്കിൽ സിഗരറ്റ് വലി നിർത്തി, മദ്യപാനം നിർത്തി, സിനിമ കാണുന്നത് തെറ്റാണെന്ന് തോന്നുന്നവർക്ക്, അല്ലാത്തവർക്ക് അതുമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കുറെ റൂൾസ് അതൊക്കെ നിർത്തി. പിന്നെ ഞാൻ അങ്ങനെ ജീവിക്കുന്നത്, ഞാൻ എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല, ഞാൻ ജീവിക്കുന്നു. എവിടെയാണ് ബൈബിള് പഠിപ്പിക്കുന്നത്? ബൈബിൾ പറഞ്ഞിരിക്കുന്നത് യു കനോട്ട് ഡു വാട്ട് ഈസ് റൈറ്റ് ഇൻ യുവർ ഓൺ ഐസ്. ദൈവത്തോട് ചോദിക്കണം. ദൈവത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യണ്ടെന്ന് പറയും, അപ്പം പിന്നെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ചോദിക്കത്തുമില്ല. പിന്നെ ദൈവത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒക്കെ അടിയിൽ ഒരു ഒപ്പിടാൻ, ഈ ആശീർവാദം വിളിക്കാൻ അച്ഛനെയും ആശീർവാദം വിളിക്കാൻ ചർച്ചിലെ ആൾക്കാരെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന പോലെ ദൈവത്തിന് ഒരു പൊസിഷനുണ്ട്. ദൈവം അങ്ങനെ ഒരു പൊസിഷനിൽ ജീവിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ റിയൽ പ്രോബ്ലം പ്രശ്നങ്ങൾ സാഹചര്യങ്ങളല്ല, ദൈവത്തിന് ദൈവത്തിന്റെ പൊസിഷൻ കൊടുക്കാത്തതാണ് പ്രശ്നം. ദൈവം എന്താണോ ആ ഒരു പൊസിഷൻ മനുഷ്യന് കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ ഈ പ്രോബ്ലംസ് തീരുകയില്ല, കറക്കം തീരുകയില്ല. കറക്കത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും തീരത്തില്ല. ഇതിന്റെ റൂട്ട് പ്രോബ്ലം, യേശുവിനെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിച്ചു എന്നാൽ അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്ലാനുകളുണ്ട്, നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പ്ലാനുണ്ട്, അടുത്ത വർഷം നാട്ടിൽ പോകണം, നാട്ടിൽ പോയിട്ട് സെറ്റിൽ ചെയ്യണം. ആര് തീരുമാനിച്ചു? ആര് പറഞ്ഞു നിങ്ങളുടെ? ആര് പറഞ്ഞു? ദൈവം പറഞ്ഞോ? ഇനി ഇവിടെ നിൽക്കാൻ ദൈവം പറഞ്ഞോ? ഇതൊക്കെ ആര് ചിന്തിക്കുന്നു? ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആൾക്കാർ ചിന്തിക്കത്തില്ല. ആൾക്കാർ ചിന്തിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എന്താണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക? എന്താണ് അവന്റെ കൂട്ടായ്മ അടക്കമെന്നുള്ള സിമ്പിൾ കാര്യങ്ങൾ ആൾക്കാർക്കറിയത്തില്ല. അവർക്ക് പ്ലാനുകളുണ്ട്, അവർക്ക് പദ്ധതിയുണ്ട്. ഈ പ്ലാനുകളുടെ എല്ലാം, പദ്ധതികളുടെ എല്ലാം അടിയിൽ ഈ കല്യാണത്തിന്റെ കല്യാണക്കുറിയിൽ എഴുതുന്നത് പോലെ ദൈവഹിതമായാൽ എന്നൊരു വാക്ക് ചേർക്കുന്നതിന്റെ അപ്പുറത്തേക്ക്, യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാത്ത വ്യക്തികൾ, ഞാൻ പറഞ്ഞു ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്ലാനുകൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ അനുവദിച്ചേക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാനും ദൈവത്തിന്റെ പ്ലാനും ഒന്നായിരിക്കാം. പക്ഷെ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ദൈവമകനാണ് എങ്കിൽ ഈ കാര്യങ്ങളുടെ മുമ്പിൽ ദൈവഹിതമാണ് എന്ന് ദൈവം എന്നോട് സംസാരിച്ചു, ഇല്ലെങ്കിൽ ദൈവം ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയിലാണ് എന്ന് ആ വ്യക്തിക്ക് പറയാൻ കഴിയത്തില്ല എങ്കിൽ, ആ വ്യക്തിയുടെ പ്ലാനുകളാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, അവിടെയാണ് എന്റെ എല്ലാ റൂട്ട് പ്രശ്നം. പെട്ടെന്ന് ഞാൻ പോട്ടെ. ഫിലിപ്പിലേഖനത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ഇതായിരുന്നു യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ്. യേശു പിതാവായി കർത്താവിന് കംപ്ലീറ്റ് ആയിട്ട് കീഴടങ്ങി, കർത്താവിന്റെ ഇഷ്ടം ചെയ്തു. പിതാവായ ദൈവം യേശുവിന്റെ കർത്താവായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സർവലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഒരിക്കൽ ഏറ്റു പറയുകയും ചെയ്യും. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഒരിക്കൽ എല്ലാവരും ഏറ്റു പറയും. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഈ ഭൂമിയിൽ വെച്ചിട്ട് സ്വീകരിക്കുകയും അത് തന്നെ അവൻ അതിന്റെ റൈറ്റ് പ്ലേസ് ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഇവിടെയും കർത്താവും. അങ്ങനെ കർത്താവായിട്ട് ജീവിക്കുന്നവരുടെ കാര്യമാണ് അവിടെ പ്രതിക്കുന്നത്. ദെയർഫോർ അതുകൊണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാ വാക്കുകളും എടുക്കാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞിട്ടാണ് ദെയർഫോർ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ ഉള്ളപ്പോഴും ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴും യു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെ, യേശുവിനെ കർത്താവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവാകാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. അടുത്ത വാക്കിലാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കും. ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ദൈവം നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളുടെ സംസാരിക്കുന്നു. ആ തീരുമാനങ്ങളെ നിങ്ങൾ ദൈവത്തിന് യീൽഡ് ചെയ്ത് കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി തീരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്കളും മക്കളുമാകും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രവേശി. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്തില്ലല്ലോ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ വക്രതയും കോട്ടവുമുള്ള ഒരു വിശ്വാസിയായിട്ട് നിങ്ങൾക്കും തുടരാം. ഈ ക്രൂക്കഡ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷനിൽ ക്രൂക്കഡ് ആൻഡ് പെർവേർട്ടഡ് വിശ്വാസിയായിട്ട് നിങ്ങൾക്കും തുടരാം. വിശ്വാസി അല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന എല്ലാ ക്രൂക്കഡ്നെസ്സും, ഈ ക്രൂക്കഡ്നെസ് എന്ന് പറയുമ്പോൾ വലിയ ക്രൂക്കഡ്നെസ് ഒന്നും ആയിരിക്കത്തില്ല, ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കും ചെയ്യാനായിട്ട് കഴിയും. വ്യത്യാസം എന്താണെന്നറിയാമോ? ഈ പറഞ്ഞതുപോലെ ഉള്ളൂ, അകത്ത് ആൾ വന്നു, റൂള് ചെയ്യുന്ന പാർട്ടി മാറിയിട്ടില്ല, റൂള് ചെയ്യുന്ന പഴയ ആൾ പോയി, പുതിയ ആൾ റൂൾ ചെയ്യാൻ വന്നുമില്ല. ഇത് സ്നാനപ്പെട്ടു, ഈ കാര്യം, ഈ സെറമോണിയൽ എക്സ് ഇതിക്കുള്ള എല്ലാം പോകുന്നു, സഭയിൽ വരുന്നു, പാട്ട് പാടുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷെ നോയിസ് ഇപ്പോഴും മ്യൂസിക് വരുന്നില്ല. റൂട്ട് പ്രോബ്ലം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പറയുകയാണ്, യേശുവിനെ കർത്താവായിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക. ജസ്റ്റ് ആസ് യു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ് വാക്ക് ഇൻ ഹിം. അത് ചെയ്യാതിരിക്കുമ്പോൾ, അത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഇതിന്റെ നടുവിൽ കൂടി ഒരു വ്യക്തിയെ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും, ദ റൂളർ ഈസ് ചേഞ്ച്. യേശു ക്രിസ്തു റെസിഡന്റ് മാത്രമല്ല, ഹീസ് ദ വൺ റൂളിംഗ്. അവൻ റൂൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ഇതൊക്കെ ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും ആ കാര്യങ്ങളിൽ വ്യത്യാസം വന്നു എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും മറ്റവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും പുറമേ കാണത്തില്ല, നമ്മളെ ക്ലെയിമിംഗിൽ മാത്രമേ കാണത്തുള്ളൂ, വീടുകളിൽ കാണത്തില്ല. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ആവുകയില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളാ വാക്യത്തിലേക്ക് വരാം. കൊലോസ്യലേഖനം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറെ റൂൾസും റെഗുലേഷൻസും കുറെ കൽപ്പനകളും ഒക്കെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, ഇതുകൊണ്ടൊന്നും ആളുടെ ജഡാഭിലാഷവും അടങ്ങത്തില്ല, ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരത്തില്ല എന്നാണ് ദൈവനം പറഞ്ഞിരിക്കുന്നത്. വായിക്കാം കൊലോസ്യലേഖനം 2:6 ആറാമത്തെ വാക്യം, അടുത്ത വാക്യം. ഇവിടെ അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ഫെയ്ത്ത്. കർത്താവിലുള്ള വിശ്വാസത്തിൽ, കർത്താവിലുള്ള ഡിപ്പെൻഡൻസിൽ, ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിപ്പെൻഡൻസിൽ ഒരു വ്യക്തി നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്ന് ആ വ്യക്തി ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനത്താൽ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവിൻ. നോക്കുകയും യേശു ക്രിസ്തുമായിട്ടുള്ള തലയുമായിട്ടുള്ള ബന്ധത്തിലോട്ട് വരാതെ, തലയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ബോഡി ആവാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടത്തില്ല. ദൈവസഭയുടെ ഉദ്ദേശം, ദൈവസഭയിലെ ശുശ്രൂഷകളുടെ ഉദ്ദേശം തന്നെ ഒരു വ്യക്തിയെ യേശു ക്രിസ്തു എന്ന തലയുമായി കണക്റ്റഡ് ആക്കുകയും, ആ കണക്റ്റഡ് ആയതിന് ശേഷം ആ തലയുടെ നിയന്ത്രണത്തിലേക്ക് ഈ വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യേശു ക്രിസ്തു എന്ന തലയുമായിട്ടൊരു വ്യക്തിയെ കണക്ട് ചെയ്യുന്നതിന് പകരം ആൾക്കാർ അവര് ബാക്കിയുള്ളവരുടെ തലയാവാനായിട്ട് ശ്രമിക്കും. ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ വിശ്വാസികളുടെ തലയാവാൻ ശ്രമിക്കരുത്. വിശ്വാസികൾ ദൈവവുമായിട്ടുള്ള തലയുമായിട്ട്, യേശു ക്രിസ്തു എന്ന തലയുമായിട്ട് കണക്റ്റഡ് ആക്കാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. തലയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ദൈവമാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങളും അല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ചർച്ച് എൽഡർ അല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മോൾ ആരെ കല്യാണം കഴിക്കണം, നിങ്ങൾ ആരെ കല്യാണം കഴിക്കണം, നിങ്ങൾ ഏത് കാര്യം ചെയ്യണം, എന്ത് കാര്യം ചെയ്യണം എന്നുള്ളതിനെല്ലാം തല യേശു ക്രിസ്തു ആണെങ്കിൽ സഭയുടെ എൽഡർ അല്ല തല, നിങ്ങളുടെ തല, ദൈവസഭയുടെ തല. തലയുമായി കണക്റ്റഡ് ആക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ ദൈവസഭയുടെ ശരീരത്തിന്റെ ഒരു ഫംഗ്ഷൻ അറിയാവുന്ന ഒരു വ്യക്തി എപ്പോഴും ചെയ്യുന്നത് ഒരു വിശ്വാസിയെ ദൈവമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറിയാം അവന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി, അവനെ ദൈവം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നു, അവന്റെ കാര്യങ്ങളെല്ലാം ശരിയായി കിട്ടും എന്ന് അറിയാം. പക്ഷേ വേറൊരു വ്യക്തിക്ക്, എനിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിരിക്കാൻ കഴിയത്തില്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഈവൻ ഇന്നത് നിങ്ങൾ ചെയ്യണം എന്ന് ഡയറക്ട്ലി ഇന്നതാണ് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സ്വയം ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവസഭയുമായിട്ടോ ദൈവസഭയുടെ ശുശ്രൂഷകരുമായിട്ടോ യാതൊരു കാര്യങ്ങളും ആലോചിക്കാതെ അവരോരുടെ ഡിസിഷനിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ. ദൈവസഭയുമായിട്ട് അവർക്ക് ഇവർക്ക് കൊടുക്കുന്ന വാല്യൂ സീറോ ആണ്. ചർച്ച ഇവരുടെ കാര്യങ്ങൾ അറിയുന്നില്ല, ചർച്ച ഇവരുടെ ഡിസിഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവസഭയോ ചർച്ചിലുള്ളോ ആ ബോധ്യമില്ല. ഇതൊരു തെറ്റായ രീതിയാണ്, അത് ശരി, അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് കീഴടങ്ങി കൊടുക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളിലും ആൾക്കാരെ ഇടപെട്ട് തീരുമാനിക്കുക, എല്ലാ കാര്യങ്ങളും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് തീരുമാനിക്കുക. ഇത് രണ്ടും തെറ്റായിട്ടുള്ള രീതിയാണ്. ദൈവസഭയ്ക്കും ചർച്ചിലുള്ള ആൾക്കാർക്കും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ കാര്യമുണ്ട്, പക്ഷെ അത് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയത്തുള്ളൂ. നേരെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ട്, ഒരു സ്പിരിച്വൽ ആയിട്ട് ഒരാളുമായിട്ട് നിങ്ങൾ കണക്ടഡ് ആണെങ്കിൽ നിങ്ങളെ ആ വ്യക്തി ദൈവവുമായിട്ട് കണക്ട് ചെയ്യും. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാവുകയില്ല, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കത്തില്ല, നിങ്ങൾ ആരെ കല്യാണം കഴിക്കണമെന്നോ ആരെ കല്യാണം കഴിക്കണ്ടെന്നോ ആ വ്യക്തി പറയത്തില്ല, നിങ്ങൾ എവിടെ വീട് വെക്കണമെന്നോ വീട് വെക്കേണ്ടെന്നോ ആ വ്യക്തി പറയത്തില്ല. പക്ഷേ ആ വ്യക്തി ചെയ്യുന്നത് ദൈവവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് നിങ്ങൾ നയിക്കാനായിട്ട് കഴിയും. അതേസമയം നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞാൽ പലപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇതിനു വേണ്ടിയിട്ടാണ് ദൈവസഭ നിൽക്കുന്നത്. കർത്താവുമായിട്ട് ഒരു വ്യക്തിയെ കണക്ടാവുക, യേശു ക്രിസ്തു എന്ന തലയുമായിട്ട് കണക്ടാവുക, തലയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവയവമായി മാറുക. അവയവമായി മാറിക്കഴിയുമ്പോഴത്തേക്കും ദ ഹെഡ് ക്യാൻ എക്സിക്യൂട്ട് ദ സോവറിറ്റി ഓവർ ദ ബോഡി ആൻഡ് ദ മെമ്പേഴ്സ് ക്യാൻ വർക്ക് ആസ് എ ബോഡി. ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് ഒരു സഭയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അല്ലാതെയും ആൾക്കാർ ജീവിക്കും, സ്വയം ഇഷ്ടത്തിന് സ്വന്തം പ്ലാൻ അനുസരിച്ച് ജീവിക്കും. അവർ ദൈവസഭയിലെ ശരീരത്തിലെ ബലഹീന അവയവങ്ങളാണ്, അത് ബോഡിക്ക് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവയവങ്ങളാണ്. അങ്ങനെ ആവാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ ദൈവം നമ്മെ സഹായിക്കും.